Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അത് ചോദിച്ചപ്പോഴാണ് അഗ്നിക്കൊരു പരിസരബോധം വന്നത്. ഇപ്പോൾ താൻ എന്തിനാ വന്നത്? തിരിച്ചിത് ചോദിക്കാനുണ്ടോ കോസി? ഇവൻ ഇയാൾ ആരാണെന്ന് ചോദിക്കാനോ വന്നത്? ഇപ്പം അയാൾ തിരിച്ച് ചോദിച്ചിരിക്കുന്നു, നീ ആരാണ്? ഇവൻ ബ്രഹ്മണാകൃഷ്ടോ. ബ്രഹ്മവിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി അബ്രവീത്, അഗ്നിക്ക് പരിസരബോധമുണ്ടായി, തൻ്റെ താമ്രത്യമൊക്കെ തിരിച്ചു കിട്ടി, ആ ഭയമൊന്ന് മാറി തന്നെ സ്വയം പരിചയപ്പെടുത്തി. അങ്ങോട്ട് പരിചയപ്പെടാൻ പോയ ആളാണ്, സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നു. അഗ്നിർവാഹം അഗ്നിനാമാഹം പ്രസിദ്ധ, എന്നെ അറിയില്ലേ, ഞാനാണ് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ പോരാ, അഗ്നി എന്നുള്ള പേരിൽ ലോകപ്രസിദ്ധനായിരിക്കുന്നവനാണ്. ഇനി അത്രയും പോരെങ്കിൽ എന്നെ പല പേരുകളിലും അറിയപ്പെടും. ജാതവേദ, ജാതമായ സർവത്തെയും അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അറിയാൻ വന്നവനാണ്. എല്ലാത്തിനെയും അറിഞ്ഞിരിക്കുന്നവനാണ്. ഇനി തന്നെ കൂടി അറിഞ്ഞാൽ മതി. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. ജാതവേദ ഇതി ച നാമദ്വയേന പ്രസിദ്ധതയാ ആത്മാനുശ്ലാഘയൻ. തന്നെ തന്നെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് പുകഴ്ത്തി പുകഴ്ത്താൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, ഈ രണ്ട് പേര് പറഞ്ഞതേ ഉള്ളൂ. അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഇനി ജാതവേദസ് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്, മഹത്വമാണ്. അങ്ങനെ ആ പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ശ്ലാഘിച്ചുകൊണ്ട് സ്വയം പ്രകീർത്തിച്ചുകൊണ്ട് അഗ്നി തന്നെ വെളിപ്പെടുത്തി ഇത്യേവം മുക്തവന്തം. ഇങ്ങനെയെല്ലാം തന്നെ പ്രശംസിക്കുന്ന വാക്കുകളിലൂടെ മറുപടി പറഞ്ഞപ്പോ ബ്രഹ്മാവോചത്, ബ്രഹ്മത്തിന് മനസ്സിലായി ഇവന്റെ അഭിമാനം കുറച്ച് കടുത്തതാണ്. അഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. തസ്മിൻ ദൈവം ഗുണനാമവതി ത്വയി ക്കും വീര്യം സാമർഥ്യം. ശരി, നീ പറയുന്ന കേട്ടപ്പോ നീ ഒരു മഹാനാണെന്ന് മനസ്സിലായി. പ്രസിദ്ധമായ ഗുണനാമം ഉള്ളവനാണ്, നിന്റെ പ്രസിദ്ധമായ ഗുണങ്ങളെ അഗ്രഗാമിത്വം, എല്ലാവരുടെയും നേതാവായിരിക്കുക, എന്തിനും മുന്നോട്ട് പോവുക, പിന്നെ എന്തിനേയും അറിയുക, ഇങ്ങനെയുള്ള ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന പേരോടുകൂടിയവനാണ്. ആ പേര് ഉച്ചരിച്ചുകൊണ്ട് നീ നിന്റെ എല്ലാ മഹത്വത്തെയും വെളിപ്പെടുത്തി. ഞാൻ നിന്നിൽ പല ശക്തി വിശേഷങ്ങളുമുണ്ട് എന്നാണ് ഇപ്പം നീ അവകാശപ്പെടുന്നത്. ശരി, ത്വയി വീര്യം സാമർഥ്യം ക്യും, നിന്നിലിരിക്കുന്ന നീ അഭിമാനിക്കുന്ന ഈ സാമർഥ്യം വീര്യം ശേഷി അതെന്താണ്? സ്വബ്രവീത് ഇതം ജഗത് സർവം ദഹേയം ഭസ്മി കുര്യാം പറഞ്ഞു. അതാണോ ഈ കാണുന്ന ജഗത്ത് സർവവും ഈ പ്രപഞ്ചത്തെ ആക്രമാനം ദഹേയം ഭസ്മി കുര്യാം, ഞാൻ ഭസ്മാക്കിക്കളയും. അതൊരു ചെറിയ ശക്തിയല്ല, ചെറിയ സാമർഥ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും ദഹിപ്പിക്കുമെന്നല്ല പറഞ്ഞത്, ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ ദഹിപ്പിക്കും. അഗ്നിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ, അഗ്നി അങ്ങനെ ദഹിപ്പിക്കാം. ഭസ്മി കുര്യാം യദിദം സ്ഥാവരാദി പൃഥിവ്യാം, സ്ഥാവരാദി പൃഥിവിയിൽ ഈ ലോകത്ത് ഇവിടെ എന്തെല്ലാം ഉണ്ടോ സർവവും ഞാൻ ദഹിപ്പിക്കും. പൃഥിവ്യാം ഇത് ഉപലക്ഷണാർത്ഥം. പൃഥിവി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേവലം ഈ മണ്ണെന്നുള്ള അർത്ഥത്തിലല്ല. ഏതോ അന്തരിക്ഷസ്ഥമപി ദഹ്യത്തെ ഏവാഗ്യന, ഈ ഭൂമിയിലും ആകാശത്തും എവിടെ എവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദഹിപ്പിക്കും. വേണ്ടി വന്നാൽ ഈ അന്തരീക്ഷത്തിലുള്ളതിനെല്ലാം അന്തരീക്ഷത്തിനെയും ദഹിപ്പിക്കും. തസ്മേ ഏവം അഭിമാനവതേ ബ്രഹ്മതൃണം ദധോ ഒരു അഗ്നേഹേ സ്ഥാപിതവത് ശരി, അത്രയും സാമർഥ്യം നിന്നിലുണ്ടെങ്കിൽ നീ സമർത്ഥൻ തന്നെ, നിന്റെ സാമർഥ്യം എനിക്കൊന്ന് കാണണം. തസ്മേയേവം അഭിമാനവതേ, ഇത്രയും അഭിമാനമുള്ള ആ ദേവനായി ബ്രഹ്മ തൃണം നിദ്ധത്തോ ഒരു പുൽക്കൊടിയെ മുന്നിലേക്ക് നീക്കിവെച്ചു. കുരു അഗ്നേഹി, അഗ്നിയുടെ മുമ്പിൽ സ്ഥാപിതവത് ബ്രഹ്മ, ഈ ലോകം മുഴുവനും ഒന്ന് ദഹിപ്പിക്കേണ്ട, അന്തരീക്ഷത്തിലുള്ളതിനെയും ദഹിപ്പിക്കേണ്ട. തത്കാലം നിന്റെ സാമർഥ്യം എനിക്കൊന്ന് കാണണം. ഈ പുൽക്കൊടി ഒരു ഉണങ്ങിയ പുൽക്കൊടിയാണ്, പച്ചയത്. ബ്രഹ്മ, ഏത് തൃണം മാത്രം മമ അഗ്രതോ ദഹ, എന്റെ മുമ്പിൽ നിന്നിട്ട് ഇതായിരിക്കുന്ന ഈ ഉണക്കപ്പുല്ല് ഒരു ചെറിയ കഷണം മാത്രം മതി. തൃണം മാത്രം മമ അഗ്രതോ ദഹ, ഇവിടെ നിന്ന് ഇപ്പൊ ദഹിപ്പിക്കണം. ഇതെടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് ദഹിപ്പിച്ചാൽ പോരാ. മമ അഗ്രതോ പറയുന്നു, എന്റെ മുമ്പിൽ തന്നെ ഇതിനെ ദഹിപ്പിക്കണം ഇപ്പോ ഈ നിമിഷം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നചേതസ്യ ദഗ്ധം സമർത്ഥോ, ഇത് ദഹിപ്പിക്കുന്നതിന് നിനക്ക് കഴിയില്ല എങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. മുഞ്ച ദഗ്ധൃത്വ അഭിമാനം, സർവത്തെയും ദഹിപ്പിക്കുന്നുള്ള നിന്റെ അഭിമാനം ഉണ്ടല്ലോ, ഭൂമിയെയും അന്തരീക്ഷത്തെയും എല്ലാം ദഹിപ്പിക്കുന്നുള്ള ഈ അഭിമാനം അത് വിട്ടയ്ക്കുക. ഇതിന് കഴിയില്ല എങ്കിൽ ഇതി ഉക്തഹ, ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തത്രണം ഉപപ്രേയായ, മുമ്പ് തന്നെ വളരെ വേഗത്തിൽ ഓടിയാ വന്നത് യക്ഷനെ മനസ്സിലാക്കാൻ. വന്നപ്പോഴോ യക്ഷൻ തന്നെ പരിഹസിക്കുകയാണ്. ജാതവേദസായിരിക്കുന്ന തന്നെ പരിഹരിക്കാൻ വേണ്ടി ഒരു ചെറിയ പുൽക്കൊടിയെ ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോ മുമ്പ് വന്നതിനും വേഗത്തിൽ ഉപപ്രേയായ തന്നെ സമീപം ഗതവാൻ, സർവജവേന സർവ ഉത്സാഹകൃതേന വേഗേന, എന്നാൽ ഇതൊരു വെല്ലുവിളി തന്നെ എന്ന് സ്വീകരിച്ചുകൊണ്ട് സർവ ഉത്സാഹത്തോടും കൂടിയും, സാധാരണ അഗ്നിക്ക് ദഹിപ്പിക്കുന്നതിന് ആ ഉത്സാഹം, ആ സാമർഥ്യം അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, തന്റെ സർവസാമർഥ്യത്തെയും പുറത്തെടുത്തുകൊണ്ട് വേഗേന ഗത്വ, ഇതൊരു വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് കരുതി അതിനെ ദഹിപ്പിക്കാൻ ശ്രമിച്ചു. എന്ന ശശാക നാശകദഗ്ധം, പക്ഷേ അത് ദഹിച്ചില്ല. അഗ്നിയുടെ സർവദാഹക ശക്തിയും പുറത്തെടുത്തു, പക്ഷെ ആ പുല്ലിൽ ഒന്നും സംഭവിക്കുന്നില്ല. നാശകദഗ്ധം സജ്ജാതവേദ തൃണദഗ്ധം അശക്തോ, എത്ര ശ്രമിച്ചിട്ടും യക്ഷന്റെ മുമ്പിലെ തൃണത്തെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. സർവശക്തിയും എടുത്ത് സർവ ഉത്സാഹവും എടുത്ത് അത് കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലെന്തോ കുഴപ്പമുണ്ട്. തന്റെ സാമർഥ്യമെല്ലാം നശിക്കുന്നു. വ്രീഡിത, അവൻ ലജ്ജിതനായി. ഹതപ്രതിജ്ഞ, ഹതപ്രതിജ്ഞനായി. എന്താണ് പറഞ്ഞത്? ദഹേയം, ഇവിടെ എന്തുണ്ടോ അതെല്ലാം ദഹിപ്പിക്കും എന്ന് താൻ പറഞ്ഞതിനെ പിൻവലിക്കേണ്ടി വന്നു, അതിന് പിന്മാറേണ്ടി വന്നു. തന്റെ വാക്കിൽ നിന്ന് തന്നെ പിന്മാറി തദേവ യക്ഷാദേവ തൂഷ്ണീം ദേവാൻ പ്രതി എന്നിവ പ്രതി, വന്നതുപോലെ തന്നെ മിണ്ടാതെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ദേവാൻ പ്രതി, ദേവന്മാരെ ദൂരെ നിന്ന് കാണുകയാണ്, തന്നെ ആകെ നാണക്കേടായി, ഒന്നും സംസാരിക്കാനില്ല. ഇവ താൻ പറഞ്ഞത് ഫലിക്കുന്നില്ല, സർവത്തെയും ദഹിപ്പിക്കുമെന്ന് പറഞ്ഞത് മടങ്ങിപ്പോവുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇപ്പൊ ലജ്ജിതനായി. എന്തുകൊണ്ട്? മറ്റുള്ളവർ കാണാനാണ് തനിക്ക് ഈ ക്ഷീണം സംഭവിച്ചത്. മറ്റ് ദേവന്മാര് നിവവൃതേ നിവൃത്ത പ്രതിഗതവാൻ. ഒരു കാര്യം മനസ്സിലായി. എന്താണ്? എന്നാ ഏത് യക്ഷം അശകം ശക്തവാനഹം വിജ്ഞാതം, സാധ്യമല്ല. ഈ യക്ഷൻ ആരാണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. എന്തുകൊണ്ട്? ആദ്യം ആ യക്ഷൻ മുമ്പിൽ വെച്ച തിണ്ണത്തെ ദഹിപ്പിക്കണമായിരുന്നു. അത് ദഹിപ്പിച്ചെങ്കിൽ ശരി, ഇനി അടുത്ത് ചോദിക്കുക യക്ഷനോട്, താങ്കൾ ആരാണ്? അതിനെ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ യക്ഷനെ അടുക്കും? യക്ഷന്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി യക്ഷനെ അടുക്കാനും യക്ഷനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വിശേഷങ്ങൾ അറിയാനും എങ്ങനെയാണ്? യക്ഷൻ തന്നെ പരാജയപ്പെടുത്തി, സർവത്തെയും ദഹിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ അതിന് തനിക്ക് ശേഷിയില്ല എന്ന് മനസ്സിലായി. വിജ്ഞാതം വിശേഷത ഇത് ഏത് ദക്ഷിണി, അതുകൊണ്ട് ഇനി വിശേഷിച്ചൊന്നും ചോദിച്ചറിയാൻ കഴിയില്ല, ഈ യക്ഷൻ അടുക്കാൻ കഴിയാത്തവനാണ് എന്ന് ബോധ്യപ്പെട്ട് നേരെ പിന്തിരിഞ്ഞു പോയി എന്നാണ്. അഗ്നിദേവനെ, ദേവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അഗ്നിദേവനെ യക്ഷൻ പരീക്ഷിച്ചു, അതിൽ പരാജയപ്പെട്ടു. യക്ഷനെ ദേവൻ അറിഞ്ഞില്ല, ലജ്ജിതനായി പിന്തിരിഞ്ഞു എന്നാണ് ഈ ആഖ്യാകിയിൽ പറയുന്നത്. അതെന്താണ്? ദേവന്മാരുടെ ദുരഭിമാനത്തെ ബ്രഹ്മം സ്വയം തന്നെ പ്രത്യക്ഷനായി നശിപ്പിച്ചു എന്നാണ്. ഇവിടെ ദേവനായി പ്രത്യക്ഷപ്പെടുന്ന ആരാണ്? അഗ്നി. അഗ്നിയുടെ വിശേഷത എന്താണ്? ഇവിടെ പറഞ്ഞു, എന്താണ് അഗ്നി? അഗ്നിക്ക് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് അഗ്രഗാമി, മുമ്പേ നടക്കുന്നവൻ, എവിടെയും മുന്നേ പോകുന്നവൻ. പിന്നെ മറ്റൊന്ന്, ജാതവേദസം, സർവത്തെയും അറിയുന്നവൻ. അഗ്നി എങ്ങനെയാണ് സർവത്തെ അറിയുന്നത്? അഗ്നി എങ്ങനെയാണ് മുമ്പേ നടക്കുന്നത്? അഗ്നി എന്ന് പറയുന്നത് അഗ്നിദേവൻ, അഗ്നി പ്രകാശിക്കുന്നവൻ, അഗ്നി പ്രകാശസ്വരൂപനാണ്. അഗ്നി എന്ന് പറയുന്ന ഇവിടെ പ്രതീകമായി പറഞ്ഞിരിക്കുകയാണ്. അഗ്നി സാധാരണമായി പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമായിട്ടാണ്. ഇവിടെ അഗ്നിദേവൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാര്യം മനസ്സിലാകും എളുപ്പത്തിൽ. എന്താണ് ബുദ്ധി? ബ്രഹ്മത്തെ അറിയാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. അതിനാണ് ഈ വിശേഷണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അഗ്രഗാമിയാണ്, ഇന്ദ്രിയങ്ങളിൽ അഗ്രഗാമിയായിരിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധി പോകുന്നു, ബാക്കി സർവ്വതും ബുദ്ധിയെ പിന്തുടരുന്നു. ബുദ്ധിക്കനുസരിച്ച് പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. അഗ്രഗാമിയാണ്, ഊർധ്വഗാമിയാണ്. അഗ്നിയുടെ സ്വഭാവം എന്താണത്? ജ്വലിക്കും, എപ്പോഴും മുകളിലേക്ക് ജ്വലിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും അഗ്നി ജ്വലിക്കുന്നുണ്ട്. നമുക്കറിയാം എന്താണത്? മുന്നോട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്, ഉയർന്നു വരാനാണ് ശ്രമിക്കുന്നത്. ബുദ്ധി എപ്പോഴും മുന്നോട്ട് പോകാൻ, വിഷയങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വിഷയങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുക, അതാണ് ബുദ്ധിയുടെ ശ്രമം. എപ്പോഴും അഗ്നി അത് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഇന്ധനം. ആ ഇന്ധനത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ സ്വംശി ഭസ്മമാക്കുക, അതിന്റെ ദഹിപ്പിക്കുക. ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്വംശീകരിക്കുക. അഗ്നി ഒന്നിനെ ബാധിച്ചാൽ അതിനെ പൊതിഞ്ഞ് അതിനെ നശിപ്പിക്കും, എന്നുവെച്ചാൽ അതിനെ സ്വംശീകരിക്കുന്നു, അതിനെ ഭസ്മമാക്കുന്നു. അതുപോലെ ബുദ്ധി എന്ത് ചെയ്യുന്നു? ഒന്നിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു. അഗ്നി എന്താണ് ചെയ്യുന്നത്? അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു. ബുദ്ധി എന്താ ചെയ്യുന്നത്? അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അഗ്നി എന്ത് ചെയ്യുന്നു? വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, അല്ലേ, അതിനെ ദഹിപ്പിച്ച് പ്രകാശിപ്പിക്കുന്നു. അതിന്റെ ഇന്ധനത്തെ ദഹിപ്പിച്ച് അതിനെ പ്രകാശിപ്പിക്കും. ബുദ്ധി എന്ത് ചെയ്യുന്നു? വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അഗ്നിയുടെ ശേഷത ദഹിപ്പിക്കുക, പ്രകാശിപ്പിക്കുക, അന്ധതയെ ഇല്ലാതാക്കുക, ഇരുളിനെ മാറ്റുക. ബുദ്ധിയും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കർണങ്ങളുടെ എല്ലാം നേതാവാണ് ബുദ്ധി. മറ്റു കർണങ്ങളെല്ലാം ബുദ്ധിയെ അനുസരിക്കുകയാണ്, ബുദ്ധി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രാണന്മാരും കർണങ്ങളുമെല്ലാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധിയോട് പറയും, പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തീരുമാനിക്കുക, എന്താ ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു, ഈ ശരീരത്തിൽ ഇതിന്റെ ഉള്ളിലും പുറമേയും പ്രപഞ്ചത്തിലും എന്ത് സംഭവിച്ചാലും അന്വേഷിക്കുന്നവരാണ്, ബുദ്ധിയാണ്. എന്താ, എന്ത് സംഭവിച്ചു, എന്താ കാരണം, എന്താ പരിഹാരം. അതിനെ മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ചേർന്ന് അതിനെ ചുമതലപ്പെടുത്തുന്നു. കർണങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ദേവന്മാരാണ്, എല്ലാം പ്രകാശ സ്വരൂപമാണ്. എല്ലാവരും കൂടിച്ചേർന്ന് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുകയാണ്. തന്റെ ചുറ്റും കാണുന്നതിനെല്ലാം പ്രകാശിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. അതിൽ മുഖ്യൻ ബുദ്ധിയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഉള്ളിൽ ആണ് സംഗ്രാമ യുദ്ധം നടന്നത്, ദേവാസുര യുദ്ധം. ആ ദേവാസുര യുദ്ധത്തിൽ ഈ ബുദ്ധിയുടെ സഹായത്തോടുകൂടിയാണ് ഈ അസുരി സമ്പത്തിനെല്ലാം നശിപ്പിച്ചത്, അസുരന്മാരെല്ലാം നശിപ്പിച്ചത്. ബുദ്ധിയാണ് അതിന്, അറിവാണല്ലോ അതിന് മുഖ്യനായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് അഭിമാനം, ബുദ്ധിയുടെ ഒരു വിശേഷതയാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ്. ബുദ്ധി എപ്പോഴും അഹന്തയോട് ചേർന്നേ പ്രവർത്തിക്കത്തുള്ളൂ. ബുദ്ധിക്ക് എന്തിനേയും കീഴ്പ്പെടുത്തണമെന്നുള്ളൊരു വാശിയുണ്ട്. അതാണ് ബുദ്ധി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭൗതികമായാലും ശരി, ആത്മീയമായാലും ശരി, ബുദ്ധി അന്വേഷിക്കുന്നു, എന്താണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ എന്താണ്, തന്റെ ചുറ്റുപാടും കാണുന്ന എന്താണ്. ബുദ്ധിക്ക് എപ്പോഴും അങ്ങനെ ഒരു ധാർഷ്ട്യമുണ്ട്, എന്തിലേക്കും ചൂഴ്ന്നു കടന്നു ചെല്ലുക, അതിന്റെ രഹസ്യത്തെ അനാവരണം ചെയ്യുക, അതിനെ വെളിപ്പെടുത്തുക. അത് അഹന്തയോടുകൂടിയേ സാധിക്കും, ബുദ്ധിയുടെ സ്വഭാവമാണ്. അതാണ് നമ്മൾ ഭൗതികമായി തന്നെ, ബുദ്ധി മുഖ്യമായും പ്രവർത്തിക്കുന്നത് ഭൗതികമായ വിഷയങ്ങളിലാണ്. ഭൗതികമായ വിഷയങ്ങളെ അത് അന്വേഷിക്കുന്നു, അതിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അറിവ്, ആ ബുദ്ധി വളരുന്നു, അതിന്റെ ധാർഷ്ട്യം കൊണ്ടത് വളരുന്നു, ബുദ്ധി വിപുലമാകുന്നു. ഭൗതികശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അതാണ്, ഈ ബുദ്ധിയുടെ കണ്ടെത്തലുകളാണ്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള കണ്ടെത്തലുകൾ, അതിനുള്ള ഒരു ശേഷി ബുദ്ധിക്കുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ ഭൗതികത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തുന്നു. നമ്മൾ പറയുന്നു, ബുദ്ധി കൂടി, അറിവ് കൂടി, അറിവ് വലുതായി, നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു. ജീവന്മാർ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നു, ബുദ്ധിയുടെ മേധസ്സ് അത് കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിമാനം വരും. അതിനുള്ള ഒരു ധാർഷ്ട്യം അതിനുണ്ട്. അത് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നത് വളരെ വാശിയോടുകൂടിയാണ്. ഇതിന്റെ രഹസ്യം അത് വെളിപ്പെടുത്തിയേ തീരൂ, ഇതിന്റെ പിന്നിൽ എന്താണുള്ളതെന്ന് അറിഞ്ഞേ തീരൂ, ആ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നു. അത് ധാർഷ്ട്യം കൂടാതെ സാധ്യമല്ല, ആ വാശി കൂടാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് ബുദ്ധി ഉറങ്ങാതെ രാവും പകലും ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഓരോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നു, പിന്നെ അതിനെ ഉപയോഗിക്കുന്നു. ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് അവിടെയാണ് ബുദ്ധിയുടെ പ്രധാനമായ പ്രവർത്തനം. അവിടെ ബുദ്ധിയുടെ പ്രവർത്തനം ശരി തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. ബുദ്ധിക്ക് ആ ദാഷ്ട്യം ഉണ്ടായാലേ കിട്ടും. അല്ലെങ്കിൽ അതിന് നമ്മൾ പറയും ബുദ്ധിമാന്ദ്യം, ബുദ്ധിമന്ദമായി പോകും, അലസമായി പോകും, ബുദ്ധി പ്രവർത്തിക്കത്തില്ല. ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുടെ ആ പ്രവർത്തനം അത്യന്താപേക്ഷമാണ്. അതുകൊണ്ടാണ് ഭൗതികമായി മനുഷ്യൻ പുരോഗമിക്കുന്നു എന്നൊക്കെ പറയുന്നു, ഒരുപാട് കണ്ടെത്തുന്നു, അതിനുപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നിന്ദിക്കാൻ വയ്യ. കാരണം ഓരോ ജീവന്മാരും ആ ബുദ്ധിയുടെ സൃഷ്ടിയുടെ ഗുണഭോക്താക്കളാണ്. ബുദ്ധി സൃഷ്ടിച്ച ആ ഗുണഫലങ്ങളെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതിനെ നിന്ദിക്കാൻ വയ്യ. നമ്മളൊന്നിനെ അനുഭവിക്കാനും നിന്ദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഭൗതികമായ അറിവ് അല്ലെങ്കിൽ ഭൗതികമായ ശാസ്ത്രത്തെ നമ്മൾ ഒന്നിൻ്റെ പേരിലും നിന്ദിക്കാൻ പാടും. ഇനി അതിൽ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിന്ദിക്കാൻ വയ്യ. കാരണം ഗുണങ്ങളുള്ളിടത്തെല്ലാം ദോഷമുണ്ട്. ദോഷത്തിൻ്റെ പേരിൽ ഗുണത്തെ നിഷേധിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഗുണഭോക്താക്കളാണ് എല്ലാ ജീവന്മാരും. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുടെ ആ സാമർഥ്യം അത് നല്ലത് തന്നെ, അത് ഗുണം ചെയ്യും. പക്ഷേ ആധ്യാത്മികമായി അത് സഹായിക്കത്തില്ല. അവിടെ ബുദ്ധിയുടെ ഈ ദാഷ്ട്യം ഫലത്തെ ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. സാത്വികമായ ദൈവികമായ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആസുര സമ്പത്തെല്ലാം ഒഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, അവിടെ അതിൽ അഭിമാനം വരാൻ പാടില്ല. അതിനാണ് സാധന സമ്പത്തി എന്ന് പറയുന്നത്. സമ്പത്തിൽ അഭിമാനം വരാൻ പാടില്ല. ഭൗതികമായ ബുദ്ധിയുടെ ശേഷി അഭിമാനിച്ചോട്ടെ, ഭൗതികമായതെല്ലാം കണ്ടെത്തിക്കോട്ടെ. ഭൗതിക ലോകത്തല്ലെങ്കിൽ വ്യാവഹാരിക ലോകത്ത് അതെല്ലാം കേമം തന്നെ, ശ്രേഷ്ഠം തന്നെ. പക്ഷേ ആധ്യാത്മികമായി വരുന്ന ഗുണങ്ങളിൽ അഭിമാനിക്കാൻ പാടില്ല. അതെങ്ങനെയാണ് വരുന്നത്? ഇത് പറയുന്നത് ഒരു സാധകന്റെ അന്തരംഗത്തെക്കുറിച്ചാണ്. അവൻ സാധനയിലൂടെ പുരോഗമിക്കുമ്പോൾ അവനിലിരിക്കുന്ന ആസുര ഭാവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറുന്നു. സാധനയുടെ ഫലമാണ്. തീർച്ചയായും അതിന് അവന്റെ ബുദ്ധി തന്നെയാണ് മുഖ്യമായി സഹായിക്കുന്നത്. അതിൽ അഗ്രഗാമി ബുദ്ധി തന്നെ. ബുദ്ധിയില്ലാത്തവൻ എന്തെങ്കിലും സാധ്യമാകുന്നു? സാധ്യമുണ്ട്. ബുദ്ധി പല രൂപത്തിൽ, ബുദ്ധി വിവേകത്തോടുകൂടി, ബുദ്ധി ഏകാഗ്രമായി, ബുദ്ധി സാത്വികമായി എല്ലാം പരിണമിക്കുമ്പോഴാണോ അവന് അവൻ സാധന സമ്പന്നനാകുന്നത്. അവന് ദൈവീ സമ്പത്തെല്ലാം വന്നു ചേരുന്നു. പക്ഷെ അങ്ങനെ വരുന്ന ഒരുവനിൽ അഭിമാനം വരാം. എന്തിനു വേണ്ടി ഇതെല്ലാം? എന്തിനവന് സാധന സമ്പന്നനാകണം? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പൊ അവന്റെ അന്തരംഗം കൂടുതൽ സാത്വികമാകുമ്പോൾ, നിർമ്മലമാകുമ്പോൾ, ഏകാഗ്രമാകുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഈശ്വരീയത പ്രകടമാകും. ആ ഈശ്വരീയതയെ അവന്റെ കേവലമായ അഭിമാനം കൊണ്ട് തിരസ്കരിക്കാൻ പാടില്ല. അഭിമാനം എങ്ങനെ വരും? ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ബുദ്ധി ആശ്രയിച്ച് വരുന്ന അഭിമാനം എന്താണോ? ഞാനിതാ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പോകുന്നു, ഈശ്വരനെ അറിയാൻ പോകുന്നു, ഇങ്ങനെ കരുതുക. ഞാൻ സാത്വികനാണ്, സാധന സമ്പന്നനാണ്, എനിക്കിതിനെ സാക്ഷാത്കരിക്കാൻ കഴിയും, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുമെന്ന് കരുതുക. അവിടെ ബുദ്ധി മുന്നേ നിൽക്കുക, അഭിമാനം രൂഢമാകുക. അത് സാധനയുടെ ഒരവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ഗുരുവിന്റെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടാവുക. സത്വ സഞ്ജായതി ജ്ഞാനം ഗിരി പറഞ്ഞു.